ഇസ്ലാം ഏറ്റവും കൂടുതൽ പരിഗണിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് മിസ്കീനകൾ. പക്ഷെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു ടീമാണ് മിസ്കീനകൾ. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇന്ന് ഒരു പരിഗണനയും കിട്ടാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സഹായം കിട്ടാത്ത ഒരു ടീമായി ഒരു വിഭാഗമായി മാറിയിട്ടുണ്ട് മിസ്കീനകൾ. അതുകൊണ്ട് ആരാണ് മിസ്കീൻ, ആരാണ് ഫക്കീർ, അതിന്റെ വിശദമായിട്ടുള്ള ചർച്ചകൾ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു ഏറ്റവും മിനിമ രൂപത്തിൽ ഒരു തൊഴിലില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സമ്പത്ത് തീരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പറ്റ ഫക്കീർ ആയിട്ടുള്ള ദരിദ്രനായിട്ടുള്ള ഒരാളെ നമുക്ക് എന്ത് വിളിക്കാം, ഫക്കീർ എന്ന് പറയാം. അയാൾ ദരിദ്രനാണ്, ചിലപ്പോൾ തൊഴിലോ ജോലിയോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമുക്ക് ഫക്കീർ എന്ന് വിളിക്കാം. അവരാളുകളോട് ചോദിക്കും, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ ആളുകളോട് യാചിക്കും അല്ലെങ്കിൽ ചോദിക്കും, അവരെ നമുക്ക് ഫക്കീർ എന്ന് പറയാം. എന്നാൽ മിസ്കീൻ ആരാണ്, മിസ്കീൻ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള നിർവചനങ്ങൾ അതിന് വന്നിട്ടുണ്ട്. ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ മിസ്കീനേക്കാൾ ആവശ്യക്കാരന് ഫക്കീറാണ്, ഒരു സംശയമൊന്നുമില്ല. ചില ആളുകൾ നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, മിസ്കീനേക്കാൾ ആവശ്യമുള്ളത് ആർക്കാണ്, ഫക്കീറിനാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവന് ചെറിയ ജോലികളൊക്കെ ഉണ്ടാവും, ചെറിയ രൂപത്തിലുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് അവന്റെ ആവശ്യങ്ങൾ തികയാത്ത ആളുകൾ, അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ പൂർത്തീകരിക്കാൻ അതുകൊണ്ട് സാധിക്കൂല. പക്ഷെ മിസ്കിൻ ചോദിച്ചുകൊള്ളണം എന്നില്ല, അവൻ ആളുകളോട് യാചിക്കണം എന്നില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ ഒരു സംഭവം പറയുന്നുണ്ട്, ഖദീറുമായി ബന്ധപ്പെട്ടൊരു സംഭവം. അതിൽ മൂസ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കൂടെ യാത്ര പോയി. ആ സന്ദർഭത്തിൽ ഒരു സഫീനത്ത് കണ്ടു, കപ്പൽ കണ്ടു. ഖദീർ അതിന് അത് കേടുവരുത്തി. ആ സംഭവം പരാമർശിക്കുന്ന ആയത്തിൽ, കഫിൽ 79-ാമത്തെ ആയത്തിൽ, അതിനെ സംബന്ധിച്ച് പരാമർശിച്ച സന്ദർഭത്തിൽ ഖുർആൻ പറഞ്ഞു, ആ കപ്പൽ ഫക്കാനത്തിൽ മസാക്കീന യഅമലൂന ഫിൽ ബഹ്, ആ കപ്പൽ മിസ്കീനുകളുടേതായിരുന്നു, അവർ കടലിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. രണ്ട് കാര്യങ്ങളാണ് ഖുർആൻ പറഞ്ഞത്. ഒന്നവർ മിസ്കീനുകളായിരുന്നു, ആ കപ്പൽ അവരുടേതാണ്, അവരാ കടലിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. പക്ഷെ എന്നിട്ട് ഖുർആൻ അവരെ കുറിച്ച് പ്രയോഗിച്ചത് എന്താണ്, മിസ്കീൻ എന്നുള്ളതാണ്. എന്തുകൊണ്ട് പ്രയോഗിച്ചു, കപ്പൽ അവരുടേതാണ്, കപ്പലിന്റെ മുതലാളിമാർ അവരാണ്, അവരാ കടലിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഖുർആൻ അതിനെ കുറിച്ച് പരാമർശിച്ച് പറഞ്ഞു, ഫക്കാനത്തിനി മസാക്കീന എന്നാ പ്രയോഗിച്ചത്, ആ കപ്പൽ മിസ്കീനുകളുടേതായി. അതിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ, അവർക്ക് കപ്പൽ ഉണ്ടായിരുന്നെങ്കിലും ആ കടലിൽ അവർക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അത് പര്യാപ്തമായിരുന്നില്ല. അവർ ദരിദ്രരായിരുന്നു, ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവർക്കത് മതിയാകുമായിരുന്നില്ല. അവർ പ്രയാസങ്ങളുള്ള ആളുകളായിരുന്നു, ബുദ്ധിമുട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ അവിടെ എന്ത് പ്രയോഗിച്ചത്, അവിടെ മിസ്കീനുകളുടെ കപ്പലായിരുന്നു എന്നുള്ളത് പ്രയോഗിച്ചത്. ഈ മിസ്കീന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നുള്ളത് ഹദീസുകളിലൂടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ട് ഹദീസുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്. ഞാനത് പ്രത്യേകമായി പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ചോദിച്ചു വരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കും, പിരിവിന് വരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കും. ഇപ്പൊ വീടില്ലാത്ത ഒരാൾ, അയാൾ പറയണേ എനിക്ക് വീടില്ല, അതുകൊണ്ട് ഒരു വീട് വെക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ സഹായിക്കും. പക്ഷേ അത് അങ്ങനെ സഹായിക്കുന്ന ഒരുപാട് ആളുകളാണ്, അങ്ങനെ സഹായിക്കും വേണം. ഒരു മുസ്ലിമിനെ സഹായിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഒരു ഫക്കീറെ സഹായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അതല്ലെങ്കിലും രോഗമുണ്ട്, മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉള്ള ആളുകളാണ്, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, സ്വാഭാവികമായിട്ട് നമ്മൾ സഹായിക്കും. അല്ലെങ്കിൽ വീട്ടിൽ പട്ടിണിയാണ്, അതല്ലെങ്കിൽ വസ്ത്രം ധരിക്കാനില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് ചെലവില്ല, ഇങ്ങനെയൊക്കെ സഹായങ്ങൾ ആവശ്യപ്പെട്ട് കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾ സഹായിക്കാറുണ്ട്. ഇത് ചോദിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സഹായിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ ചോദിക്കാതെ വരുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ മിസ്കീൻ എന്ന് പറയുന്ന ആളുകൾ, അവരുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു വിഭാഗം, അല്ലെങ്കിൽ ഖുറാനും ഹദീസും പരിഗണിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഭാഗം, അവരെ നമ്മൾ പലപ്പോഴും അവഗണിക്കുക ചെയ്യുന്നു. കാരണം ചോദിച്ചു വരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കും, ചോദിക്കാതെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, വീടില്ലാത്ത ആളുകളുണ്ട്, പക്ഷെ അവർ ചോദിക്കൂല, അവരുടെ അഭിമാനം അതിന് സമ്മതിക്കൂല. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത ആളുകളാണ്, അടിസ്ഥാന വിദ്യാഭ്യാസം നേടാൻ സാധിക്കാത്ത ആളുകളാണ്, ഇങ്ങനെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, പക്ഷെ അവർ ചോദിക്കൂല. അപ്പൊ അവർ ചോദിക്കൂല എന്നുള്ളത് അവരുടെ മൈനസ് പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. ഈ കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, സക്കാത്താണെങ്കിലും സ്വതക്കയാണെങ്കിലും ഐച്ഛികമായിട്ടുള്ള ദാനധർമ്മം കൊടുക്കുന്ന ആളുകൾ, ഇതവരുടെ ഒരു മൈനസ് പോയിന്റ് ആയിട്ട് പറയാറുണ്ട്. ഇപ്പൊ ചില കുടുംബത്തിൽ ഇങ്ങനെ മിസ്കീനുകൾ ഉണ്ടാവും, അവർക്ക് ചോദിച്ചൂടെ എന്നുള്ളത് അവർ പറയല. അതൊരു അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഖുറാനും ഹദീസും പറഞ്ഞിട്ടുള്ളത് അവർ ചോദിക്കൂല എന്നാണ്, അവരുടെ അഭിമാനം അതിന് സമ്മതിക്കൂല. അപ്പൊ ചോദിക്കൂല എന്നുള്ളത് അവരുടെ ഒരു അഹങ്കാരമായിട്ട് നമ്മളാരും തെറ്റിദ്ധരിക്കരുത്. അത് അഹങ്കാരമല്ല, അത് ഖുറാൻ അവരെ എടുത്തു പറഞ്ഞിട്ടുള്ള അവരുടെ ഏറ്റവും നല്ലൊരു വിശേഷണമാണ് അവർ ചോദിക്കൂല എന്നുള്ളത്. അപ്പൊ ചോദിക്കാത്തത് കൊണ്ട് അവരോട് ചെറിയൊരു വാശി, അവൻ കീപറനാണ്, ഇങ്ങനെ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ചോദിക്കണ്ടേ, അങ്ങനെ മര്യാദക്ക് ഒരു വീട് താമസിക്കാനില്ലെങ്കിൽ ചോദിച്ചൂടെ, ഞാനെന്താ കൊടുക്കൂലെ, ഞാനെന്താ സക്കാത്ത് കൊടുക്കണില്ലേ, ഞാനെന്താ സദഖ കൊടുക്കണല്ലേ, ചോദിക്കൂല. അപ്പൊ ചോദിക്കുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ അവഗണിക്കണം അവരെ, നമ്മൾ അവഗണിക്കണം അവരെ, നമ്മൾ പരിഗണിക്കണില്ല. റസൂൽ സല്ലല്ലാഹു അബൂറ റളിയല്ലാഹു തിരിച്ചിട്ടുള്ള ഹദീസിൽ പറഞ്ഞു, ലൈസൽ മിസ്കീനു, ശരിക്കും ശ്രദ്ധിച്ചോ, മിസ്കീൻ അല്ല, ആരാണ് മിസ്കീൻ എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പ്രയോഗിക്കട്ടോ, മിസ്കീൻ എന്നുള്ളതും ഫക്കീർ എന്നുള്ളതൊക്കെ മാറി മാറി പ്രയോഗിക്കും. അതിൽ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, മിസ്കീൻ എന്ന് മാത്രം പ്രയോഗിച്ചാൽ അത് ഫക്കീർ പോടും, ഫക്കീർ എന്ന് മാത്രം പ്രയോഗിച്ചാൽ അതിന് മിസ്കീനും പോടും. ഫക്കീറും മിസ്കീനും ഒരുമിച്ച് പ്രയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അർത്ഥമാണ് കിട്ടുക. അപ്പൊ സക്കാത്തിന്റെ വിഷയം പറഞ്ഞപ്പോ ഫക്കീർ എന്ന് പ്രയോഗിച്ചിട്ട് മിസ്കീൻ എന്ന് ഒരേ ആയത്തിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസിൽ വന്നിട്ടുള്ളത് റസൂലുള്ള പറഞ്ഞു, മിസ്കീൻ അല്ല, ആരല്ല മിസ്കീൻ, ആരാണ് മിസ്കീൻ എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ, ബില്ലതി തറുദ്ദുഹു അത്തമ്രത്തു അത്തമ്രത്താൻ, വല ലുഖമത്തു വല ലുഖമത്താൻ, ഒന്നോ രണ്ടോ പിടി ഭക്ഷണം, ഒന്നോ രണ്ടോ കാരക്കകൾ കൊടുത്തിട്ട് മടക്കി അയക്കാൻ പറ്റുന്ന ആളല്ല മിസ്കീൻ എന്നുള്ളത്. അതല്ല മിസ്കീൻ എന്ന് പറഞ്ഞാല്, ഒന്നോ രണ്ടോ കാരക്കകൾ കൊടുത്തിട്ട് തിരിച്ചുവിടാൻ പറ്റുന്ന ആളല്ല, അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ പിടി ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചയക്കാൻ പറ്റുന്ന ആളല്ല മിസ്കീന്. പറഞ്ഞത് മനസ്സിലായല്ലോ, ഇവിടെ കാരക്ക ചോറ് എന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, ആളുകൾ ചോദിച്ചിട്ട് വരും, നമ്മളൊരു 500 കൊടുക്കും, വേറെ ആളുകൾ വേറെ പ്രശ്നം കൊണ്ടുവരും, നമ്മളൊരു 10,000 കൊടുക്കും. ഇങ്ങനെ ചോദിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ വല്ലതും ചില്ലറ കിട്ടിയാൽ അതുകൊണ്ട് തിരിച്ചു പോകുന്നവനല്ല, നിങ്ങൾക്ക് മടക്കി അയക്കാൻ കഴിയുന്നവനല്ല മിസ്കീന്. പിന്നെ ആരാണ് മിസ്കീന്? റസൂലുള്ള പഠിപ്പിക്കാണ്, ഇന്നമൽ മിസ്കീനു അൽ മുത്താഫിഫു, മിസ്കീൻ എന്ന് പറഞ്ഞാൽ മുത്താഫിഫാണ്. അവൻ ചോദിക്കൂല, അവൻ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അവൻ ചോദിക്കൂല, അത് നല്ല ബുദ്ധിമുട്ടുണ്ടാവും, അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുകയായിരിക്കും, പക്ഷെ അവൻ ചോദിക്കൂല, അവൻ മുത്താഫിഫാണ്. അവന്റെ മാനം അവൻ സൂക്ഷിക്കും, അവന്റെ ആത്മാഭിമാനം, അവൻ ആത്മാഭിമാനമുള്ളവനായിരിക്കും, അവൻ ജനങ്ങളോട് യാചിക്കൂല. ചിലപ്പോൾ ചോദിച്ചാലും ചിലപ്പോൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുനിന്ന് വരും, ജക്കാത്തിന്റെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അങ്ങനെ ചോദിച്ചു വരുന്നവർക്ക് ഫക്കീർമാർക്ക് കൊടുക്കേണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറയുന്നത് ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ, നമുക്കിടയിൽ, നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ, നമ്മുടെ സമൂഹത്തിൽ ചോദിക്കാത്ത വലിയൊരു വിഭാഗമുണ്ട്. അവരെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ എന്താണ്? മുത്താഫിഫീങ്ങളാണ്. അവർ യാചിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മുമ്പിലേക്ക് വരൂല. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് എടുത്ത് ഉദ്ധരിച്ചു, ആ ആയത്ത് ഞാൻ ഏതാന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ ഈ മുത്താഫിഫാണ് ആര്? മിസ്കീൻ. നിങ്ങളെ ചില്ലറ കിട്ടിയാൽ നിങ്ങൾക്ക് തിരിച്ചയക്കാൻ പറ്റുന്ന ആളല്ല മിസ്കീൻ എന്നുള്ളത്. വേറെ റിപ്പോർട്ടിൽ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു തരാൻ, ആരാണ് മിസ്കീൻ എന്നുള്ളത്? ലൈസൽ മിസ്കീനു ബിഹാദ തവ്വാഫിൽ ലദി യതൂഫു അലന്നാസി, ജനങ്ങൾക്കിടയിലൂടെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ആളല്ല മിസ്കീന്. ശരിക്കും ശ്രദ്ധിച്ചു, ഇങ്ങനെ യാചിച്ചുകൊണ്ട് നടക്കാം, തവ്വാഫ് എന്ന് പറഞ്ഞാൽ ചുറ്റി നടക്കാം, അലഞ്ഞു തിരിഞ്ഞ് നടക്കാന്ന് പറയില്ലേ. ഇങ്ങനെ മുതലാളിമാരുടെ അടുത്ത്, ഇങ്ങനെ ജക്കാത്ത് കൊടുക്കുന്ന ആളുടെ അടുത്ത്, അപ്പൊ അവരെ നമ്മൾ അവഗണിക്കണം എന്നല്ല പറയുന്നത്, അവർക്ക് കൊടുത്തോ, കാരണം അവര് ഫക്കീർ ആയിരിക്കും, ചിലപ്പോ മിസ്കീൻ തന്നെ ആയിരിക്കും, കൊടുത്ത വിരോധമൊന്നുമില്ല. പക്ഷെ യഥാർത്ഥത്തിലുള്ള മിസ്കീൻ ആരാണ്? ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ജനങ്ങളോട് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളല്ല. ഫതറദ്ദുഹു അല്ലുഖമത്തു അല്ലുഖമത്താനി വത്തമ്രത്തു വത്തമ്രത്താനി, നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളതുപോലെ ഒന്നോ രണ്ടോ പിടി കിട്ടിയാൽ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാരക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് തിരിച്ചയക്കാൻ പറ്റുന്ന, ഇങ്ങനെ വീടുകളിലൂടെ ഇങ്ങനെ യാച്ച് നടക്കുന്ന ആളല്ല മിസ്കീൻ. ഖാലൂഫമൽ മിസ്കീൻ യാ റസൂലുള്ളാ, സഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആരാണ് റസൂലുള്ളാ മിസ്കീൻ, ആരാണ് ഈ മിസ്കീൻ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, അല്ലദി ലാ യജ്ദു ഐനൻ, മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലായിക്കോ. മൂന്ന് കാര്യങ്ങൾ, ആരാണ് മിസ്കീൻ? നേരത്തെ പറഞ്ഞ ഹദീസ് വേറെ, ഇത് വേറെ ഹദീസ്. മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു മിസ്കീനെ മനസ്സിലാക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ. അല്ലതിലുഗനീഹി, തന്നെ പര്യാപ്തനാക്കുന്ന സമ്പത്ത് അവനില്ല, സ്വന്തം കാലിൽ നിൽക്കാനുള്ള സമ്പത്ത് അവനില്ല. ഒന്ന് മനസ്സിലായല്ലോ, അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ അവന് കഴിയില്ല. ഒന്നാമത്തെ അടയാളം മിസ്കീനിന്റെ, യഥാർത്ഥത്തിലുള്ള മിസ്കീനിന്റെ ഒന്നാമത്തെ അടയാളം എന്താണ്? അവന്റെ ധനം കൊണ്ട് മാത്രം അവന്റെ ജീവിതം മുന്നോട്ട് പോകില്ല, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയാത്തവൻ, പ്രയാസങ്ങളുള്ളവൻ. ഒന്ന്. രണ്ട്, വല യുഫ്തനു ലഹു ഫയുതസദ്ദഖു അലൈഹി, എന്നാൽ അവനെ കണ്ടാല് തിരിച്ചറിയാനും പറ്റൂല, അവനില്ലാത്തവനാണ്, അവൻ ദരിദ്രനാണ്, അവന്റെ വീട്ടിലൊന്നുമില്ല, അവൻ പട്ടിണി കിടക്കുന്നവനാണ്, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവനാണ്, നല്ലൊരു വീടില്ലാത്തവനാണ് എന്നുള്ളത് കണ്ടാല് തിരിച്ചറിയാനും പറ്റൂല. തിരിച്ചറിഞ്ഞാൽ അവന് നമുക്ക് സ്വതക്ക കൊടുക്ക, ആ പ്രയോഗം ഹദീസിൽ വന്നുള്ള പ്രയോഗം അങ്ങനെയാണ്. നിങ്ങൾക്ക് അവനെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അവനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ, അവനൊരു ദരിദ്രനാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവനെ സ്വതക്ക കൊടുക്കാൻ പറ്റും, അതിനും കഴിയില്ല. അപ്പൊ സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനമല്ല, അതിനുള്ള ധന്യത അല്ലാത്ത ആള് കണ്ടാല് തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയാനും പറ്റൂല. തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യാ? നമുക്ക് നമ്മൾ സക്കാത്ത് എടുത്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്വതക്ക എടുത്തിട്ട് കൊടുക്കാം. പക്ഷെ കണ്ടാ തിരിച്ചറിയില്ല, നല്ല ഡ്രസ്സായിരിക്കും, അത് കിബറല്ല. റസൂലുള്ളാഹി ഹദീസിനെ പഠിപ്പിച്ച മുത്താഫിഫാണ്, മാന്യത ഉള്ളവനാണ്, അവന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവനാണ്, യാചിക്കാത്തവനാണ്, ചോദിക്കാത്തവനാണ്. ഖുർആൻ അവർക്ക് പറഞ്ഞിട്ടുള്ള ക്വാളിറ്റിയാണ്, ഹദീസ് അവർക്ക് കൊടുത്തിട്ടുള്ള യോഗ്യതയാണ്. നല്ല ഡ്രസ്സായിരിക്കും, ഒരിക്കലും തിരിച്ചറിയില്ല, അവനൊരു സ്വന്തമായിട്ടൊരു വീടില്ല എന്നുള്ളത് ആർക്കും ആർക്കും പറയാൻ കഴിയില്ല. ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ കഴിക്കുന്നുണ്ടാവുള്ളൂ, പക്ഷെ പറയാൻ കഴിയില്ല. റസൂലിനെ പഠിപ്പിക്കുകയാണ്, അറിയാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവർക്ക് നമുക്ക് സ്വത കൊടുക്കാൻ പറ്റും. രണ്ടെണ്ണം പറഞ്ഞു. മൂന്നാമത്തേത് പറയണേ വലായസ് അലുനാസ ശയ്യാ, ജനങ്ങളോട് ഒന്നും ചോദിക്കൂല, ഒന്നും ജനങ്ങളോട് ചോദിക്കൂല, എന്ത് തന്നെ സംഭവിച്ചാലും ശരി, എത്ര പട്ടിണി കിടന്നാലും ശരി, അവന്റെ വസ്ത്രം കണ്ടാൽ തന്നെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇസ്തിരിട്ട് നടക്കുന്നുണ്ടാവുന്നേ ഉള്ളു, ചിലപ്പോ നുരുമ്പിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും. ചോദിക്കൂല, ചോദിക്കൂല. അപ്പൊ ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയുള്ള ഹദീസിൽ ഇത് പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അവസാന ഭാഗത്താണ് റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ ഈ ആയത്ത് കൂടി പഠിച്ചുകൊള്ളുക, സൂറത്തുൽ ബഖറയിലെ 273-ാമത്തെ ആയത്ത്. ആ ആയത്തില് മുഹാജിരികളെ കുറിച്ച് പറയണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ള, അതല്ലെങ്കിൽ ഭൂമിയിലൂടെ സഞ്ചരിച്ച് അധ്വാനിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ സഞ്ചരിക്കാത്ത ഒരു പിന്നെ ഫക്കീർമാരെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഖുർആൻ പറഞ്ഞു, യഹ്സബുഹുൽ ജാഹിലു അഗനിയാ, ഈ ഫക്കീർമാരെ കണ്ടാൽ ജാഹിൽ എന്ത് വിചാരിക്കും, അവര് ധന്യരാണെന്ന് വിചാരിക്കും, അവര് പണക്കാരാണെന്നുള്ളതാ വിചാരിക്കും, അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടാൽ കരുതും അവര് ഖനിയാണെന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇത് ഖുറാന്റെ ആയത്താണ്. ഈ ദരിദ്രന്മാരെ കണ്ടാല് ഇവിടെ ഫക്കീർ എന്നുള്ളതാ പ്രയോഗിച്ചത്, പക്ഷെ ഖുറാൻ ആ യഥാർത്ഥത്തിലുള്ള ദരിദ്രൻ അവരാരാന്നുള്ളത് പഠിപ്പിച്ചു തരാണ്. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ആ ഷർഹാണ് ഇത് പറയുന്നത്. ജാഹിൽ അവരെ കണ്ട വിചാരിക്കുക അവരൊക്കെ ധനികരാണെന്നുള്ളത്, ധന്യരാണെന്നുള്ളതാണ് വിചാരിക്കുക. മിന താഫുഫി, കാരണം എന്താ, അവരൊരാളോടും ചോദിക്കൂല, അവരുടെ അഭിമാനം, അവരുടെ മാന അവർ കാത്ത് കൊള്ളുന്നവരായി, താഫുഫുള്ളവരാണ്, അവർ ചോദിക്കാത്തവരാണ്. താരിഫും ബിസീമാഹും, ചില ആളുകൾക്ക് അവരുടെ അടയാളങ്ങൾ അവരുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ചില ആളുകൾക്ക് തിരിച്ചറിയാം, അതെല്ലാവർക്കും തിരിച്ചറിഞ്ഞ് പറ്റിക്കൊള്ളണമെന്നല്ല, വളരെ ശ്രദ്ധിച്ച് അവരെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമേ അവരെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അങ്ങനെ എത്ര ആൾക്കാരുണ്ട് അവര് നമ്മുടെ കുടുംബത്തിൽ, നമുക്കടയില ഒരിക്കലും പറയില്ല അവര് ഫക്കീറാണെന്നുള്ളത് പറ, അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൾ, പക്ഷെ അവർ അവഗണിക്കപ്പെടുകയാണ്. അവര് പട്ടിണി നടക്കുന്നുണ്ട്, അവർക്ക് നല്ലൊരു വീടില്ല, അവർക്ക് മരുന്ന് വാങ്ങാനല്ല പൈസ അല്ല, അവര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, പക്ഷെ അവർ ചോദിക്കണില്ല എന്നുള്ളതാണ് പ്രശ്നം. അവർ ചോദിക്കാത്തത് കൊണ്ട് നമ്മൾ അവരെ അവഗണിക്കാണ്, അത് പാടില്ല. ഇങ്ങനെ വലിയൊരു ടീമുണ്ട്, വലിയൊരു വിഭാഗമുണ്ട് നമ്മുടെ കൂട്ടത്തില്, അവരെ നമ്മൾ അവഗണിക്കരുത് എന്നുള്ളതാ പറയാനുള്ളത്. അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തിട്ടുണ്ട്. സക്കാത്തിന് അവരവകാശികളാണ്, സ്വതക്കകൾക്ക് അവരവകാശികളാണ്. അവരെ പറ്റി നമ്മൾ അന്വേഷിച്ചെങ്കിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവരെ പറ്റി നമ്മൾ അന്വേഷിക്കണം, അവരെ പറ്റി അറിയണം. എന്നിട്ട് ഖുർആൻ പറയണെന്തേ, ചില അടയാളങ്ങൾ കൊണ്ട് അവർ തിരിച്ചറിയാം. അതിന് ചില അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മുഖത്തുള്ള ദൈന്യത, അവര് വിനയം, അവരുടെ ചില ഡ്രസ്സിങ് രീതികൾ, ഇതൊക്കെ കണ്ടാൽ ചില ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും, എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നിട്ട് ഖുർആൻ പറയാണ് ലാ യസ്അലുന നാസ ഇൽഹാഫ, ഇത് അവർക്ക് പറഞ്ഞിട്ടുള്ള ക്വാളിറ്റിയാണ്. എന്ത്, ജനങ്ങളോട് ചോദിച്ചുകൊണ്ട് അവര് ബുദ്ധിമുട്ടിക്കൂല, ആരെ കണ്ടാലും ചോദിക്കുക, ഒരു വീടില്ല ചോദിക്കൂല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട് ചോദിക്കൂല. ഇൽഹാഫ് എന്നുള്ളതിന് പല തഫ്സീറുകൾ വന്നിട്ടുണ്ട്, നിർബന്ധിച്ചിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ അവർ ചോദിക്കൂല, ഒരിക്കലും ചോദിക്കൂല, എന്ത് തന്നെ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായാലും ശരി ചോദിക്കൂല. ഖുർആൻ പറഞ്ഞ അവർക്കുള്ളത് ക്വാളിറ്റിയാണ്, ഇത് അവരുടെ കിബറല്ല, ഇത് അവരുടെ അഹങ്കാരമല്ല. ചില ആളുകൾ അങ്ങനെയല്ല, എന്തായാലും ചോദിച്ചൂടെ, ചോദിക്കൂല, കണ്ടറിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാം, കൊടുക്കണം എന്നുള്ളതാണ്, അവരെ പരിഗണിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു വിഭാഗമുണ്ട് നമ്മുടെ ഇടയില്, പക്ഷെ നമ്മൾ ചോദിച്ചു വരുന്ന ആളുകൾക്ക് കൊടുത്തിട്ട് കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്, കൊടുക്കണം. പക്ഷെ ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യും, അവരാരും സംരക്ഷിക്കും. ഖുർആൻ പറയണത് ജനങ്ങളോട് ചോദിച്ചുകൊണ്ട് ഒരിക്കലും അവർ ബുദ്ധിമുട്ടിക്കൂല, ഇങ്ങനെ ചോദിക്കുക, ഒരു 500 രൂപ തരോ, 1000 തരോ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരിതുണ്ട്, ഇങ്ങനെ ഒരിക്കലും ജനങ്ങൾ അങ്ങനെ ചോദിച്ചിട്ട് അവര് പ്രയാസപ്പെടുത്തൂല. ഇത് ഖുർആന്റെ തഫ്സീർ, അതിന്റെ ബാക്കിയുള്ളത് നിങ്ങള് പിന്നെ തഫ്സീറുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാല്, ഇങ്ങനെയുള്ള ഇവരാണ് യഥാർത്ഥത്തിൽ മിസ്കീൻ. ഫക്കീർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും, ഈ ഫക്കീർ ആകട്ടെ മിസ്കീൻ ആകട്ടെ, ചോദിച്ചു വരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കാൻ കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെയാണ്, ഇത് വലിയൊരു പ്രശ്നമാണെന്ന്. കാരണം അത്തരത്തിലുള്ള ആളുകൾക്ക് ഒന്നും വേണ്ട, നമ്മൾ ഒരു കൊല്ലം അല്ലെങ്കിൽ 6 മാസം നമ്മൾ കൊടുത്തിട്ടുള്ള സക്കാത്തിന്റെ കണക്കെടുക്കും, അല്ലെങ്കിൽ സ്വദഖാന്റെ കണക്കെടുക്കും, അത് നമ്മൾ പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്താല് ചോദിച്ചു വരുന്ന ആളുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും, കൊടുക്കണം കൊടുക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷെ ഈ ചോദിച്ചു വരാത്ത ആളുകളോ, ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവരുടെ ജീവിതം അതുകൊണ്ട് മുന്നോട്ട് പോകണില്ല, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അവർ പ്രയാസപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഒരു നേരെ തിന്നുന്നുണ്ടാവുള്ളൂ, രണ്ടാം വേറെ തിന്നാൻ അവർക്ക് ഉണ്ടാവില്ല. വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങൾ, മര്യാദക്ക് വസ്ത്രമില്ലാത്ത പ്രശ്നങ്ങൾ, വീടില്ലാത്ത പ്രശ്നങ്ങൾ. ഇനി നമ്മളെ കണക്കെടുത്തിട്ട് പരിശോധിച്ച് നോക്കി, ഇത്തരത്തിലുള്ള ഈ പറയപ്പെട്ട മിസ്കീൻ, ഈ പറയപ്പെട്ട മിസ്കീന് നമ്മളെ സ്വതഫീന്ന് എത്ര പോകുന്നുണ്ട്, എത്ര പോകുന്നുണ്ട്, നമ്മുടെ ജക്കാത്തിന് എത്ര പോകുന്നുണ്ട്, വളരെ കുറച്ചായിരിക്കും, 10-8 ഇല്ല, 10-9 പിന്നെ 7-6-5 ചിലപ്പോ 10-1 അതിൽ രണ്ട്, അതിൽ മൂന്ന്, അതിന്റെ അപ്പുറത്തേക്ക് മിക്കവാറും അതിന്റെ ഗ്രാഫ് ഉയരൂല. അപ്പൊ ഇങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഇതിന്റെ വിശദീകരണമായിട്ട് പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, ഒന്ന് മിസ്കീൻ, രണ്ട് വിധവകൾ, അത് ഭർത്താവ് മരണപ്പെട്ട ആളുകളാകട്ടെ, ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകളാകട്ടെ, ഇങ്ങനെ വിധവകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, മിസ്കീനുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അവരേതുപോലെയാണെന്ന് അറിയോ? കൽ മുജാഹിദ് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് അവർ. മനസ്സിലാകുന്നു? അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളെ പോലെയാണ്. ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ? ഈ വിധവകൾക്കും മിസ്കീനിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് പറഞ്ഞാൽ എന്താ പറയുക, ഔ കൽ ഖായിമില്ലൈൽ ഔ സ്വായിമിന്നഹാർ, ഇതിനേക്കാൾ വലിയൊരു ഫളല് വേറെ എന്താ കിട്ടേണ്ടത്? ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളെ പോലെയാണ്, രണ്ട് രാത്രി നിസ്കരിക്കുന്ന ആളുകളെ പോലെയാണ്, മൂന്ന് പകലിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവരെ പോലെയാണ്. മൂന്ന് ഫളലുകൾ അവർക്ക് കൊടുത്തത് മിസ്കീനുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ. അവർ പകല് നോമ്പ് വെച്ച ആൾക്കാരെ പോലെയാണ്, രാത്രി നിസ്കരിച്ച ആളുകളെ പോലെയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളെ പോലെയാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് നല്ലൊരു ഷർഹ് ഇബ്നു ബത്തൂത പറയുന്നുണ്ട്. ഇബ്നു ബത്തൂത റഹ്മത്തുള്ളാഹി പറയുന്നത് മൻ അജസാനിൽ ജിഹാദി ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, വാൻ ഖിയാമില്ലൈലി വസിയാമിന്നഹാരി, രാത്രി നിസ്കരിക്കാനും പകലിൽ നോമ്പ് നോൽക്കാനും ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്തോ? ഫല്യഅമൽ ബിഹാദിൽ ഹദീസ്, ഈ ഹദീസ് അനുസരിച്ചിട്ട് അമൽ ചെയ്തോ? അമൽ ചെയ്യുന്നുണ്ടോ? രാത്രി നിസ്കരിക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ, പകലിൽ നോമ്പ് നോൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ, നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്തോ? ഈ പറഞ്ഞ ഹദീസ് അനുസരിച്ചിട്ട് അമൽ ചെയ്തോ? അതുകൊണ്ട് അവരെ നമ്മൾ അന്വേഷിക്കണം എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. അവരെ തെരഞ്ഞു കണ്ടുപിടിക്കണം. അവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അത്തരത്തിലുള്ള മിസ്കീനുകൾ. അത് വലിയ പ്രതിഫലമാണ് അവർക്ക് കൊടുക്കുക എന്നുള്ളത്, വലിയ പ്രതിഫലം. ഈ പറഞ്ഞ ഹദീസിൽ പറഞ്ഞല്ലോ അതിന്റെ പ്രതിഫലം എന്താന്നുള്ളത്, വേറെ ഒരുപാട് ഞാൻ അതൊന്നും വിശദീകരിക്കണില്ല. ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇങ്ങനെ യാചിക്കാതെ നടക്കുന്ന ആൾക്കാർ, ചോദിക്കാത്ത ആൾക്കാർ, അവരുടെ മാനം കാക്കുന്ന ആൾക്കാർ, മുത്തഅഫിഫീങ്ങൾ, അവരുടെ അഭിമാനം സംരക്ഷിക്കുന്ന ആളുകൾ, അവരെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ആ ഹദീസ് പറഞ്ഞിട്ട് ഇബ്നു സൈമിയ പറയണം, അല്ലദി യംബഗീ ലിന്നാസി തഫഖുദുഹു, ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ അന്വേഷിക്കണം, അവരുടെ അവസ്ഥകൾ അറിയണം. വൈസ്ലാഹു ഹാലിഹി, അവരുടെ അവസ്ഥകൾ നന്നാക്കണം. വലഹുനുബു അലൈഹി, അവരോട് കാരുണ്യം കാണിക്കണം, അവരോട് കാരുണ്യം കാണിക്കണം. വൽ അത്ഫു അലൈഹി, അവരോട് നിങ്ങൾ ദയ കാണിക്കണം. ഇങ്ങനെയുള്ള മിസ്കീനുകളായ ആളുകൾ നാല് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അവരെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കണം. അവർ ചോദിച്ചു വരില്ല. അവരെ കണ്ടാൽ ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞോളന്നല്ല, യാചിച്ച് നടക്കൂല. എല്ലാവരെയൊക്കെ പൈസ ഇട്ടുള്ള ഒരു ടൈമാണുള്ളത്, കാത്തു കൊടുക്കുന്ന ഒരു ടൈമാണ്, അല്ലെങ്കിൽ സ്വതക്ക കിട്ടുന്ന ഒരു സമയമാണ് റമദാൻ എന്നുള്ളത്. ആ റമദാനിൽ പോലും അവർ ചോദിക്കൂല എന്നുള്ളത്. അങ്ങനെ അവരുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന ആളുകൾ, അവരെ നിങ്ങൾ അന്വേഷിക്കണം. അവരുടെ അവസ്ഥകൾ നന്നാക്കി കൊടുക്കണം. വീടില്ലാത്ത ആളുകളാണെങ്കിൽ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. വിദ്യാഭ്യാസത്തിന് പറ്റാത്ത ആളുകളാണെങ്കിൽ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അവരോട് കാരുണ്യം കാണിക്കുക, അവരോട് ദയ കാണിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്കീനുകളോട് നമ്മൾ കരുണ കാണിക്കണം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഇപ്പൊ ഇഖ്ലാസ് ഏറ്റവും കൂടുതൽ നമ്മുടെ സലഫുകൾ പ്രയാസപ്പെട്ടുള്ള ഒരു വിഷയമാണ്, ഫീൽഡാണ് ഇഖ്ലാസ് എന്നുള്ളത്. എങ്ങനെ ആയാലും കൊതറിപ്പോകും. ഇഖ്ലാസിന്റെ വിഷയത്തിൽ എങ്ങനെയാലും ഒരു പാൾട്ട് വരും. നമ്മൾ എത്ര അത് വളവില്ലാതെ നിർത്താൻ നോക്കിയാലും ഇഖ്ലാസിൽ പിശാച്ചി നമ്മളെ പ്രശ്നമാക്കുന്നുണ്ട്. അത് അതുകൊണ്ട് മുൻഗാമികൾ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ മരിക്കാൻ പ്രയാസമുള്ളത് ഇഖ്ലാസാണ്. എങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യമാണെങ്കിൽ ഉലമാക്കൾ പറഞ്ഞു, നമ്മുടെ ഇഖ്ലാസ് തഹ്കീക്ക് ചെയ്യണോ, അതിനു പറ്റിയ ഏറ്റവും വലിയൊരു മേഖലയാണത്. കാരണം ഈ പറഞ്ഞ മിസ്കീനുകളെ സഹായിച്ചാൽ തിരിച്ചൊന്നും കിട്ടൂല. അവർ ചോദിച്ചിട്ടുമല്ല നമ്മൾ കൊടുക്കുന്നത്, അത് മിസ്കീനാണെങ്കിലും ഫക്കീർമാരാണെങ്കിലും. തിരിച്ചൊന്നവരെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ, തിരിച്ചൊന്നും കിട്ടൂല. ഈ ഫക്കീർമാർക്ക് സഹായിച്ചിട്ടെന്താ? അപ്പൊ നമ്മുടെ ഇഖ്ലാസ് നമുക്ക് തഹ്കീക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണത്. ചിലപ്പോൾ നമ്മളെ തറാവീഹ് ബാക്കിയുള്ള വിഭാഗത്തുകൾ നിസ്കാരത്തിലൊക്കെ ബാക്കിയുള്ളതിലൊക്കെ ചിലപ്പോൾ ഇഖ്ലാസ് പ്രശ്നമാണ്, ചെറിയൊരു മിസ്റ്റേക്ക് എന്നാണ് വിശ്വാസിച്ച് നമുക്ക് അത് അതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതെന്താണ്? നമ്മളാരും അറിയാത്തവരെ മിസ്കീനെ പോയിട്ട് സഹായിക്കണം, അതിൽ നിന്ന് തിരിച്ചെന്താ കിട്ടാനുള്ളത്? അപ്പൊ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ടാണ് അത് ചെയ്യും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഇഖ്ലാസ് തഹ്കീക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാ പറയുന്നത്. റസൂലിനോട് ഒരാൾ വന്നിട്ട് പരാതി പറഞ്ഞു, ഹൃദയം കടുത്തു പോയിട്ടുണ്ട്. എന്താ ഹൃദയം കടുക്കുക എന്ന് പറഞ്ഞ? കടുത്ത ഹൃദയത്തെ സംബന്ധിച്ച് പരാതി പറഞ്ഞു. ഹൃദയം കടുത്തു പോകുക എന്ന് പറഞ്ഞാല് ഉത്ബോധനങ്ങള് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ. എത്ര ഖുറാനും ആയത്ത് ഓതി കൊടുത്താലും അതൊന്നും മനസ്സിക്ക് കയറാത്തൊരവസ്ഥയാണ് ഹൃദയം കടുത്തു പോകുക എന്ന് പറഞ്ഞു. അല്ല, ഞാൻ പാർക്കല് പോലെ അങ്ങനെ ഹാർഡായിട്ട് മാറുന്നല്ല എന്റെ അർത്ഥം. റമദാൻ മാസത്തിലും ജമാഅത്ത് നിസ്കരിക്കാത്ത ആൾക്കാരല്ലേ, അവര് ദുനിയാവാണ് അല്ലേ. ആ ഓട്ട എത്ര വയസ്സ് വരണ്ടോ? ഇപ്പൊക്കെ ചെറുപ്പക്കാരാണല്ലേ, എത്രയോ ചെറുപ്പക്കാർ. ഒക്കെ അറ്റാക്കാണ്. പിന്നെ ശരാശരി മരണത്തിന്റെ നിരക്ക് പരിശോധിക്കുമ്പോൾ ചെറുപ്പക്കാരുടെ മരണനിരക്കാണ് കൂടി വരുന്നത്. എന്നാലും റമദാൻ മാസത്തിൽ പോലും ജമാഅത്തിൽ പങ്കെടുക്കാൻ സമയമല്ല, സുന്നത്തുകൾ നിസ്കരിക്കാൻ സമയമല്ല, ഖുർആൻ ഓതാത്ത ആളുകൾ അല്ലെ, ഏതാണ്ട് പകുതിയായി ഖുർആൻ ഓതി തുടങ്ങാത്ത ആളുകളുണ്ട്. ഇതാണ് ഹൃദയം കടുത്തു പോകുക എന്ന് പറഞ്ഞത്. റമദാൻ മാസത്തിൽ പോലും ദുനിയാവ് ദുനിയാവ് എന്ന് പറഞ്ഞിട്ട് മരിച്ചടക്കുന്ന ആൾക്കാര് അല്ലെ, ഈ ഖുർആൻ ആയത്തുകളോ തരത്തിലുള്ള ഹദീസുകളോ റമദാനിന്റെ പോരിശകളോ, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, എന്ത് സ്വർഗത്തിന്റെ വാതിലുകൾ, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും, എന്ത് നരകത്തിന്റെ വാതിൽ അല്ലെ. അവരുടെ ചിന്ത ഒറ്റ ചിന്ത മാത്രമാണ് അല്ലെ, ബിസിനസ്സിൽ പൈസ ഇറക്കിയിട്ട് എങ്ങനെ അടുത്ത ബിസിനസ്സിൽ പൈസ ഇറക്കാൻ പറ്റുന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം റമദാനിലും ചിന്ത അത് മാത്രം, ദിക്റുകളില്ല, ദുആകളില്ല, സുന്നത്തുകളില്ല, സക്കാത്തിന്റെ കണക്ക് വെക്കുന്നില്ല, സദഖകളില്ല. ഇനി അടുത്ത ബിസിനസ്സിൽ എങ്ങനെ പൈസ ഇറക്കുക, അതിന്റെ കാര്യങ്ങളാണ് റമദാനിൽ അവരെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഹൃദയം കടുത്തു പോകുക എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയാണ്. റസൂലിനോടൊന്ന് വരാതി പറഞ്ഞു, റസൂലിന്റെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, യതീമിന്റെ തലോട്, യതീമക്കൾ ഉണ്ടാവില്ല അനാഥർ, അവരെ സ്നേഹത്തോട് കൂടിയിട്ട് തലോട്. രണ്ടാമത് പറഞ്ഞു, ഫാത്തിമിൽ മിസ്കീൻ, മിസ്കീനെ തിന്നാൻ കൊടുക്കുക. ഈ തിന്നാൻ കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം. അത് നോമ്പ് തുറക്കലാണെങ്കിലും ശരി, തുറപ്പിക്കലാണെങ്കിലും ശരി, അതല്ലാത്തതാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഹൃദയം കടുത്തു പോയ ഒരാൾക്കുള്ള ചികിത്സ എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യലാണ്, രണ്ട് കാര്യങ്ങൾ ചെയ്യലാണ്. അതിലൊന്ന് പറഞ്ഞ എന്താണ്? മിസ്കീനെ വിശിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, മിസ്കീനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലം നടത്തിയുള്ള ദുആകള്, കാര്യങ്ങള്, വിഷയങ്ങള്, അതിന്റെ ശ്രേഷ്ഠതകള്, മിസ്കീനുകളെ സ്നേഹിക്കല്, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വേറിട്ട്. അതൊന്നും ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ എന്താ വെച്ചാല്, ഇത് നമ്മള് സകാത്ത് കൊടുക്കണ്ട്, സദഖ കൊടുക്കണ്ട്, അതിന് ഇവരെ കൂടി നമ്മൾ പരിഗണിക്കുക എന്നുള്ള ഒരൊറ്റ വിഷയം മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവർ നമ്മൾ അവഗണിക്കാതിരിക്കുക, ഇവർ അവഗണിക്കപ്പെടുന്നുണ്ട്. കാരണം എന്താ? അവർ ചോദിക്കണില്ല എന്നുള്ളത്. അപ്പൊ അവരെ കണ്ടെത്തുക, അവരറിയുക, അവരന്വേഷിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു. അപ്പൊ നമ്മുടെ സ്വതക്കയിൽ നിന്ന് ഒരു ഭാഗം ഈ മിസ്കീനെ കഴിക്കണം. ചോദിച്ചു വരുന്ന ആളുകൾക്ക് കൊടുക്കണം, കൊടുക്കണ്ടെന്നല്ല, കൊടുക്കണം, നല്ലോണം കൊടുക്കണം. പക്ഷെ ചോദിക്കാതെ ഈ ഒരു ടീം, ഈ ഒരു ഭാഗം നല്ലോണം ഞെരുങ്ങിയിട്ട് പ്രയാസപ്പെട്ടിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ സക്കാത്ത് ഒരു വേദം ആർക്ക് കൊടുക്കണം എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ്. അതിന്റെ വേറെ അതിന്റെ ഒരുപാട് ഫലാലികൾ വിശദീകരിക്കുന്ന ഹദീസുകളും സംഭവങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്.